ഇത് SBS റേഡിയോ മലയാളം.
നമസ്കാരം, ശ്രീ പി ബാലേന്ദ്രൻ, SBS മലയാളത്തിലേക്ക് സ്വാഗതം.
സന്തോഷം എനിക്ക് നിങ്ങളുടെ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റിയതിൽ.
വ്യക്തിപരമായ കാര്യങ്ങൾക്കാണ് ഓസ്ട്രേലിയയിൽ എത്തിയതെന്നറിയാം, കുടുംബത്തെ കാണുന്നതിന് വേണ്ടിയാണ് എത്തിയതെന്നറിയാം. എങ്കിൽ പോലും ലോകത്തെ ഏറ്റവും അധികം കൃത്യമായ ക്രിക്കറ്റ് പരിശീലന സംവിധാനമുള്ള രാജ്യമാണ് ഓസ്ട്രേലിയ. കുട്ടിക്കാലം മുതൽ തന്നെ കുട്ടികളെ ക്രിക്കറ്റിലേക്ക് ആകർഷിക്കാനും പരിശീലിപ്പിക്കാനുമുള്ളതാണ്. അപ്പോൾ കേരളത്തെ ഏറ്റവും പ്രമുഖനായ ക്രിക്കറ്റ് പരിശീലകൻ എന്ന രീതിയിൽ ഈ ഒരു ഓസ്ട്രേലിയൻ രീതിയിൽ നിന്നൊക്കെ കേരളത്തിന് പഠിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ടോ? എന്താണ് താങ്കൾക്ക് തോന്നുന്നത്?
എന്നെ സംബന്ധിച്ചോളം വളരെ പണ്ട് കാലം തൊട്ടേ ഞാനൊരു ഓസ്ട്രേലിയൻ ഫാനാണ്. ഇത് ഈ ഇവിടെ ഓസ്ട്രേലിയയിലുള്ള മറ്റു ബന്ധങ്ങളൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ എൻ്റെ മനസ്സിലുള്ള ഹീറോസ് പലരും അന്നത്തെ കാലത്ത് തന്നെ, ഇപ്പം ബിൽ ലോറി സിംസൺ ഞങ്ങളുടെ കുട്ടിക്കാലത്തുള്ള ആളുകൾ, അതിനുശേഷം വന്ന് കഴിഞ്ഞാൽ ഇയൻ ചാപ്പൽ, ഗ്രെഗ് ചാപ്പൽ, ഡെന്നിസ് ലില്ലി, തോംസൺ, അങ്ങനെ കണ്ടമാനം ഓസ്ട്രേലിയൻസിൻ്റെ ഒരു അവരോട് നമ്മളൊരു ആരാധനയോട് കൂടെ കണ്ടിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് അവരുടെ കൂടെയൊക്കെ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റി. തോംസന്റെ കൂടെ ഇത്തവണ കേരളത്തിൽ ക്യാമ്പിന് വന്ന സമയത്ത് എനിക്ക് അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ സാധിച്ചു. അതുപോലെ എം ആർ എഫിൽ വെച്ച് ഡെന്നിസ് ലില്ലിയുടെ കീഴിൽ ഞാൻ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുകയും അതുപോലെ തന്നെ ക്യാമ്പിൽ പങ്കെടുക്കുക, അങ്ങനെയെല്ലാം കുറച്ച് അവസരങ്ങൾ കിട്ടി. അതുപോലെ തന്നെ എൻ സി എല്ലാണെങ്കിൽ ഞങ്ങൾക്ക് വന്നിരുന്ന ഫാക്കൽറ്റിയൊക്കെ ഓസ്ട്രേലിയൻസ് ആയിരുന്നു അന്നൊക്കെ. അപ്പം അങ്ങനെയെല്ലാം കൂടെ ഓസ്ട്രേലിയൻ ക്രിക്കറ്റിൻ്റെ ഒരു അവരുടേതായിട്ടുള്ള ഒരു ഔട്ട്ലുക്ക് എങ്ങനെയാണെന്നുള്ളതും എങ്ങനെയാണ് അവർ ഗെയിമിനെ സമീപിക്കുന്നതെന്നൊക്കെ ഉള്ളതും ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഒരു ഓസ്ട്രേലിയൻ വേയിൽ തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം. അടിസ്ഥാനപരമായിട്ട് ക്രിക്കറ്റ് കോച്ചിങ് എന്ന് പറഞ്ഞാൽ ഒരു ഇംഗ്ലീഷ് സിലബസാണ് ഫോളോ ചെയ്ത് പോരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാലും അതിൻ്റെ ആപ്ലിക്കേഷൻ ലെവലിൽ ഓസ്ട്രേലിയനിസം കൊണ്ടുവരാൻ ഞാൻ എന്നും ആഗ്രഹിച്ചിട്ടുണ്ട്, ഒരു പരിധിവരെ ശ്രമിച്ചിട്ടുണ്ട്.
ഈ ക്യാച്ചിങ് ദം എങ്ങെന്നുള്ളത് നമ്മൾ കേരളത്തിലും പറയുന്ന ഇന്ത്യയിലും പറയുന്ന ഒരു കാര്യമാണ് സ്പോർട്സ് രംഗത്ത്. പക്ഷെ അത് കേരളത്തിലൊക്കെ അല്ലെങ്കിൽ പ്രത്യേകിച്ചും കേരളത്തിൽ നടപ്പാക്കുന്നതിൽ നഗര കേന്ദ്രങ്ങളിൽ മാത്രമായി ഇപ്പോഴും ഒതുങ്ങി പോവുകയാണ്. ക്രിക്കറ്റ് പഠിക്കാനുള്ള അല്ലെങ്കിൽ ക്രിക്കറ്റ് പരിശീലിക്കാനുള്ള സൗകര്യം ഇപ്പോഴും കേരളത്തിൽ നഗര കേന്ദ്രങ്ങളിൽ മാത്രമേ ഉള്ളൂ. ഗ്രാമീണ തലത്തിലുള്ള കുട്ടികൾ, നന്നായി ടാലൻ്റ് ഉള്ള കുട്ടികളുണ്ടെങ്കിൽ പോലും ഇപ്പോഴും അവസരങ്ങൾ ഒട്ടുമില്ല. ഓസ്ട്രേലിയയൊക്കെ നോക്കുകയാണെങ്കിൽ എല്ലാ ചെറിയ ചെറിയ സബർബുകളിൽ പോലും അതിനുള്ള സൗകര്യങ്ങളുണ്ട്. എന്തുകൊണ്ട് കേരളത്തിൽ അത്ര കൃത്യമായി ക്യാച്ചിങ് ദം യങ് എന്നുള്ളത് എല്ലാ ഭാഗത്തും യൂണിവേഴ്സലായി നടപ്പാക്കാൻ കഴിയുന്നില്ല?
അത് തീർച്ചയായിട്ടും ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഇൻഫ്രാസ്ട്രക്ചറിന്റെ ഒരു അപര്യാപ്തത തീർച്ചയായിട്ടും കേരളത്തിലുണ്ട്. ക്രിക്കറ്റിന് മാത്രമല്ല എല്ലാ സ്പോർട്സിനും വരുന്ന ഒരു പ്രശ്നമാണിത്. അപ്പം അതിനെ പരിഹരിക്കാൻ വേണ്ടി ഉള്ള പല ശ്രമങ്ങളും കെ സി ഐയുടെ ഭാഗത്തുണ്ടായതിൻ്റെ ഫലമായിട്ട് ഇപ്പോൾ പല റിമോട്ടായിട്ടുള്ള സ്ഥലങ്ങളിൽ, അല്ലെങ്കിൽ ക്രിക്കറ്റിന് അത്രത്തോളം പ്രാധാന്യം ഉണ്ടായിരുന്നില്ലാത്ത പല സ്ഥലങ്ങളിലും ഗ്രൗണ്ടുകൾ വികസിപ്പിക്കാനും, അതുപോലെ തന്നെ നമ്മൾ കേരളത്തിൻ്റെ പ്രത്യേക കാലാവസ്ഥ കണക്കിലെടുത്തുകൊണ്ട് മഴ കൂടുതലുള്ള ഒരു സ്ഥലമാണ്, അപ്പം അതിന് ആവശ്യമായ ഇൻഡോർ ഫെസിലിറ്റി, അതുപോലെ ക്രിക്കറ്റിന് അത്രത്തോളം പ്രാധാന്യം ഇല്ലാതിരുന്ന പല സ്ഥലങ്ങളിലും ഗ്രൗണ്ടുകൾ വികസിപ്പിക്കുക, അങ്ങനെ കുറെ കാര്യങ്ങളിൽ നമ്മൾ മുന്നോട്ട് പോയിട്ടുണ്ട്. അക്കാര്യത്തിൽ സംശയമില്ല, ഇനിയും കുറേ കൂടെ ചെയ്യാനുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നത് ഒരു മേ ബി ഒരു 10 വർഷത്തിനിടയിൽ വന്ന മാറ്റങ്ങളാണിതൊക്കെ, ഈ പശ്ചാത്തല സൗകര്യങ്ങളിലുള്ള ഒരു മുന്നേറ്റം. അപ്പം അതിൻ്റെയൊക്കെ ഒരു ഫലം ഇപ്പം ജൂനിയർ ക്രിക്കറ്റിലൊക്കെ കുറെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം തന്നെ നമ്മൾ നോക്കിയാൽ ഇപ്പം ഇന്ത്യ എ ടീം പോയ സമയത്ത് 2 പ്ലെയേഴ്സ് അതിൻ്റെ അകത്തുണ്ടായിരുന്നു, സഞ്ജു സാംസണും ബേസിൽ തമ്പി എന്ന് പറയുമ്പോൾ. കേരളത്തിൽ നിന്ന് മുന്നേ ഒന്നും നമുക്ക് അതിനെപ്പറ്റി പ്രതീക്ഷിക്കാൻ പറ്റുന്നൊരു കാലമായിരുന്നില്ല. പക്ഷെ ഇപ്പം അറ്റ്ലീസ്റ്റ് നമുക്ക് എല്ലാ കാറ്റഗറിയിലും നമുക്ക് ചില പേരുകളെങ്കിലും പറയാൻ വന്നു തുടങ്ങി. എനിക്ക് തോന്നുന്നത് മാറ്റങ്ങൾ വരും. കാരണം ഇപ്പോൾ വന്നിട്ടുള്ള പ്ലെയേഴ്സിൽ തന്നെ പലരും, ഇപ്പോൾ ഷിജോ മോഹൻ എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് ആം സ്പിന്നർ തിരുവല്ലയിൽ നിന്നാണ് വന്നിരിക്കുന്നത്, വിഷ്ണു വിനോദ് എന്ന് പറഞ്ഞാൽ IPL കളിച്ച ആൾ തിരുവല്ലയിൽ നിന്നാണ്. അതുപോലെ ഒരു താരതമ്യേന സച്ചിൻ ബേബി, ഇപ്പോൾ കേരളത്തിന് ക്യാപ്റ്റൻ ചെയ്യുന്ന സച്ചിൻ ബേബി ഇടുക്കിയിൽ നിന്നാണ്. അപ്പം അങ്ങനെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷെ എല്ലാ ദിക്കിലും ഒരു വികസനം വരിക എന്നുള്ളത് അത്ര പെട്ടെന്ന് നടക്കുന്ന കാര്യമായിരിക്കില്ല. പക്ഷെ എങ്കിൽ തന്നെയും നമുക്കൊരു റീച്ചുള്ള സ്ഥലങ്ങളിൽ പോയി പ്രാക്ടീസ് ചെയ്യാനും അല്ലെങ്കിൽ കൂടുതൽ ട്രെയിൻ ചെയ്യാനും ഒക്കെ ഉള്ള ഫെസിലിറ്റി കേരളത്തിൽ ഏറെക്കുറെ വന്നു കഴിഞ്ഞിട്ടുണ്ടെന്ന് പറയാം.
ഇതുമായി ബന്ധപ്പെട്ട് തന്നെ മറ്റൊരു കാര്യം, ഓസ്ട്രേലിയയുമായി താരതമ്യം ചെയ്യാവുന്ന ഒരു കാര്യമുള്ളത് കേരളത്തിലുള്ള പരിശീലകരാണ്. ഇപ്പോൾ ഓസ്ട്രേലിയയിൽ ഞാൻ വന്നിട്ട് കണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇവിടുത്തെ ക്ലബ്ബ് തലങ്ങളിൽ കളിക്കുന്ന ആൾക്കാർക്ക് പോലും ക്രിക്കറ്റ് ഓസ്ട്രേലിയ പരിശീലകരാകാനുള്ള പരിശീലനം കൊടുക്കുന്നുണ്ട്. കൊച്ചുകുട്ടികളെ പരിശീലിപ്പിച്ച് ക്രിക്കറ്റിലേക്ക് കൊണ്ടുവരാൻ അവരെ ട്രെയിൻ ചെയ്തെടുക്കുന്നുണ്ട്. അത്തരത്തിലൊരു രീതി ഇപ്പോഴും കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഒരുപക്ഷെ നടപ്പാക്കുന്നില്ല. പുതിയ പുതിയ കുട്ടികളെ കൊണ്ടുവരാനായി അത്തരം രീതികൾ എന്തുകൊണ്ട് നടപ്പാക്കാൻ കഴിയുന്നില്ല? എന്തുകൊണ്ട് നടപ്പാക്കിക്കൂടാ?
അത് തീർച്ചയായിട്ടും താങ്കൾ വളരെ റിലവൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പറഞ്ഞത്. കാരണം അവിടുത്തെ കോച്ച് എന്ന് പറഞ്ഞ് വരുന്ന പലർക്കും ഈ ഒരു 3-4 ദിവസത്തെ ട്രെയിനിങ് കൊണ്ട് കോച്ചായി മാറുകയാണ്. പക്ഷെ ഇവിടുത്തെ ഒരു രീതി ഞാൻ മനസ്സിലാക്കിയത്തോളം കുറച്ചധികം കാലം ഒരു സീനിയർ കോച്ചിന്റെ കീഴിൽ വർക്ക് ചെയ്ത്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു അവരുടെ ഒരു പാഷനും അല്ലെങ്കിൽ അവർക്ക് അതിലൂടെയുള്ള ഒരു ആ പ്രൊഫഷനോടുള്ള ഒരു ഡെഡിക്കേഷനും എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് അവരൊരു കോച്ചിങ് ഡിഗ്രിയൊക്കെ കൊടുക്കുന്ന ഒരു സമ്പ്രദായമാണെന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നു. കാരണം ഞാൻ ക്രിക്കറ്റിൻ്റെ കണ്ടില്ല, ഒരു ഫുട്ബോൾ കോച്ച് ഒരാളെ, ഞാനിപ്പോൾ രാവിലെ ഞാൻ ഗ്രൗണ്ടിൽ ഓടാൻ പോകുമ്പോൾ ഒരാളെ പരിചയപ്പെട്ടിരുന്നു. അദ്ദേഹം ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, നമ്മൾ ഒരു ലെവൽ കഴിഞ്ഞിട്ട് അടുത്ത ലെവലിലേക്ക് പോകുന്നതിന് മുമ്പ് ഇത്ര ടൂർണമെൻറ്റുകൾ ഓർഗനൈസ് ചെയ്യണം, ഇത്ര ദിവസങ്ങളിൽ ഒരു കോച്ചിൻ്റെ കൂടെ വർക്ക് ചെയ്യണം സീനിയർ കോച്ചിൻ്റെ, അങ്ങനെയൊക്കെ ഒരു സിസ്റ്റം ഉണ്ട്. അത് കഴിഞ്ഞാൽ അടുത്ത എക്സാമിന് അപ്പിയർ ചെയ്യാൻ പറ്റുള്ളൂ. അത് അത്തരം സംവിധാനങ്ങളൊന്നും ഇന്ത്യയിലില്ല. താങ്കൾ പറഞ്ഞത് ശരിയാണ്, കോച്ചിങ്ങിന്റെ നിലവാരം ഉയരണമെന്നുണ്ടെങ്കിൽ അതിലേക്ക് താല്പര്യമുള്ള ആളുകൾ മാത്രം വരികയും അത്തരക്കാരെ പ്രൊമോട്ട് ചെയ്യാൻ അസോസിയേഷനോ അല്ലെങ്കിൽ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡോ തയ്യാറാവുകയും എന്നൊരു സിസ്റ്റം വേണം. പക്ഷെ ഇന്ത്യയിലെ എല്ലാ ദിക്കിലും ഈ പരീക്ഷ എഴുതി പാസ്സാവുന്ന ഒരു സമ്പ്രദായമാണ് നമുക്കറിയാവുന്ന പോലെ. അതിൻ്റെ ഒരു പരിമിതിയുണ്ട്, കാരണം ഇത് അത്തരത്തിൽ ചെയ്യേണ്ട ഒരു ജോലിയല്ല. അതാണ് എൻ്റെ ഇത്ര അനുഭവത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്.
ഇപ്പോൾ നേരത്തെ കേരളത്തിൽ നിന്നുള്ള ടീം കുട്ടികൾ വരുന്ന അല്ലെങ്കിൽ പുതിയ കളിക്കാർ വരുന്ന കാര്യം താങ്കൾ പറയുകയുണ്ട്. അതിനകത്ത് ഇപ്പോഴും ഒരു കേരള ക്രിക്കറ്റിന് എടുത്തു പറയാൻ വളരെ കുറച്ച് പേരുകൾ മാത്രമേ ഉള്ളൂവെങ്കിലും ഇപ്പോഴും ഒരുപാട് ആഭ്യന്തര രാഷ്ട്രീയം, ഇന്റേണൽ പൊളിറ്റിക്സ് വല്ലാതെ കേരള ക്രിക്കറ്റിനെ പിന്നോട്ടടിക്കുന്നുണ്ടോ?
അത് കേരള ക്രിക്കറ്റ് എന്നല്ല, അപ്പോൾ ഇന്ത്യയിലെ എല്ലാ ഭാഗത്തുമുള്ള പ്രശ്നങ്ങളാണ് ഇതൊക്കെ. അതിൽ നിന്നും പൂർണ്ണമായും മുക്തമാണ് കേരളം എന്ന് പറയാൻ സാധിക്കില്ല. പക്ഷേ എങ്കിൽ പോലും എനിക്ക് തോന്നുന്നു ടാലൻസിനെ കണ്ടെത്തിക്കഴിഞ്ഞാൽ അവരെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു സിസ്റ്റം തീർച്ചയായിട്ടും കേരളത്തിലുണ്ട്. ഈ ഏറ്റവും ലോവർ ലെവലില് ഒരു ഈ ടാലന്റ് സ്പോട്ടിങ്ങിന്റെ ഭാഗത്ത് ചില പ്രശ്നങ്ങളൊക്കെ വരാറുണ്ട്. ഇപ്പോൾ ഇപ്പൊ എന്താണെന്ന് വെച്ചാൽ അതിൽ കൂടുതൽ സാധിക്കില്ല. ഇപ്പൊ ഇത്രയും ഏജ് കാറ്റഗറി ടൂർണമെന്റ്സ് വന്നിട്ടുള്ളതുകൊണ്ട് അണ്ടർ 14, അണ്ടർ 16, അണ്ടർ 19 ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഒരു പെർഫോമൻസ് ഉള്ള കുട്ടിയെ പരിപൂർണമായിട്ട് അവഗണിക്കാനോ അല്ലെങ്കിൽ സ്റ്റഫുള്ള കുട്ടിയെ മാറ്റി നിർത്തി വേറൊരാളെ കൊണ്ടുവരാനോ അത്ര എളുപ്പമല്ല. കാരണം എല്ലാ കാറ്റഗറിയിലും കളികളും വന്നു തുടങ്ങി. പെട്ടെന്ന് ഒരാളെ പിടിച്ച് രഞ്ജി ട്രോഫി കളിപ്പിക്കണം എന്ന് വിചാരിച്ച് ആരെ കൊണ്ട് സാധിക്കില്ല. അല്ലെങ്കിൽ ഒരു കാറ്റഗറിയിൽ നിന്ന് നാച്ചുറലി ആ ഒരു പ്രൊമോഷൻ പ്രോസസ്സ് വന്നിട്ടുള്ളതുകൊണ്ട് ഒന്നോ രണ്ടോ എല്ലാ ദിക്കിലും ഒക്കെ ചില വേണ്ട ആളുകൾക്ക് കിട്ടിയില്ല എന്നോ വേണ്ടാത്ത ആൾ കയറി എന്നുള്ള സമ്പ്രദായമൊക്കെ വരുന്നുണ്ടെങ്കിൽ തന്നെ ഇൻ ജനറൽ എനിക്ക് തോന്നുന്നു അങ്ങനെ വലിയ ഒരു ഈ സെലക്ഷൻ മാറ്റേഴ്സിലൊന്നും ഈ പ്രശ്നം വരുന്നില്ല. ഭരണതലത്തില് പലതും ഉണ്ടാവും.
സെലക്ഷൻ മാറ്റേഴ്സിൽ ആ പ്രശ്നം വരുന്നില്ല എന്ന് പറയുമ്പോഴും താങ്കളുടെ വ്യക്തിപരമായ കാര്യം തന്നെ എടുക്കാം. കഴിഞ്ഞ വർഷം താങ്കളെ രഞ്ജി ട്രോഫി ടീമിന്റെ പരിശീലക സ്ഥാനത്ത് നിന്ന് മാറ്റിയത് വളരെ അപ്രതീക്ഷിതമായിട്ടായിരുന്നു. 5 മത്സരങ്ങൾ കഴിഞ്ഞപ്പോൾ വളരെ അപ്രതീക്ഷിതമായിട്ട് മാറ്റി. താങ്കൾ അന്ന് കൃത്യമായി ഒന്നും അതേക്കുറിച്ച് പ്രതികരിച്ച് കണ്ടില്ല. പക്ഷേ ഒരു ഇന്റേണൽ പൊളിറ്റിക്സ് ആയിരുന്നു. എന്തായിരുന്നു അതിന്റെ കാരണം? കൃത്യമായൊരു കാരണം താങ്കൾക്ക് ഇപ്പോഴെങ്കിലും അറിയാമോ?
എനിക്ക് കൃത്യമായിട്ട് കാരണം അറിയില്ല. പക്ഷെ ഇന്റേണൽ പൊളിറ്റിക്സിനെക്കാട്ടിലും കൂടുതൽ എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞതിന്റെ മുമ്പത്തെ വർഷം നമ്മുടെ ടീം വളരെ നന്നായിട്ട് ചെയ്തു, റിസൾട്ട് ക്വാളിഫൈ ചെയ്തില്ലെങ്കിൽ പോലും. അതുവരെ നമ്മൾ ഈ പുറത്തുനിന്നുള്ള കോച്ചസ് അല്ലെങ്കിൽ ഗസ്റ്റ് ക്രിക്കറ്റേഴ്സ് ഒക്കെ വെച്ച് ട്രൈ ചെയ്തിട്ട് വന്നിട്ട് അത്ര വിചാരിച്ച പോലെ സക്സസ് ആയില്ല എന്ന് കണ്ട ശേഷം കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ സീസണിൽ ഹോം പ്ലേയേഴ്സിനെ വെച്ച് അതുമാതിരി തന്നെ ഞാൻ കോച്ചുമായിട്ട്, അപ്പോൾ അതിനു മുമ്പ് തന്നെ അണ്ടർ 23 അണ്ടർ 25 ടീംസിനെയൊക്കെ ഞാൻ കോച്ച് ചെയ്ത് ആ ഒരു ഗ്രൂപ്പിനെ തന്നെയാണ് ഒരുമാതിരി പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുവന്നത്. അപ്പോൾ ആ ടീം കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ വർഷം വളരെ നന്നായിട്ട് ചെയ്തു, ക്വാളിഫൈ ചെയ്തില്ല എന്നുള്ളത് വേറൊരു കാര്യം. പക്ഷേ എങ്കിൽ തന്നെ എല്ലാത്തിൻ്റെയും ഒരു ബ്രിങ്കിലെത്തി. ഇപ്പോൾ മാധ്യമങ്ങളിൽ തന്നെ പറഞ്ഞ ഒരു ഫ്യൂച്ചറിലുള്ള കേരള ടീമാണെന്നൊക്കെ. പക്ഷെ പിന്നീട് ഒരു പോളിസി മാറ്റർ എന്നുള്ള നിലയ്ക്ക് എന്തോന്ന് അറിയില്ല, പെട്ടെന്നൊരു 3 ക്രിക്കറ്റർമാരെ പുറത്തുനിന്ന് എടുക്കുക എന്നുള്ളൊരു തീരുമാനം വന്നു. അപ്പോൾ അതോടുകൂടെ കേരള ക്രിക്കറ്റിന് ഒരു അടുത്ത ഗ്രേഡിലേക്ക് കടക്കാനുള്ള സാധ്യത കൂടുതൽ തെളിഞ്ഞു എന്നുള്ളൊരു ധാരണ ഒരു പക്ഷെ ഒഫീഷ്യൽസിന് ഉണ്ടായിട്ടുണ്ടാവാം. അതിനെല്ലാ സംഗതികളൊക്കെ ആയി. പക്ഷേ അത് ഒരു വിജയമായോ വിജയമായില്ലയോ എന്നുള്ളതൊക്കെ വളരെ ഡിബേറ്റബിൾ ആണ്. അപ്പൊ അതുകൊണ്ട് അപ്പോൾ ഈ 3 പേരും കൂടെ വരുമ്പോഴേക്കും നമ്മൾ ഉടനെ ക്വാളിഫൈ എന്നുള്ളൊരു അമിതമായ പ്രതീക്ഷ ക്രിക്കറ്റ് അസോസിയേഷൻ ഭാരവാഹികൾക്ക് ഉണ്ടായിരുന്നു എന്ന് ഞാൻ സംശയിക്കുന്നു. അപ്പൊ അതിനനുസരിച്ച് ആദ്യത്തെ 4 മത്സരം 5 മത്സരം കഴിഞ്ഞപ്പോഴേക്കും റിസൾട്ട് വന്നിട്ടില്ലായിരിക്കാം. അതായിരിക്കാൻ കാരണം ഞാൻ വിചാരിക്കുന്നത്. അല്ലെങ്കിൽ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഞാൻ എന്നെ പ്രൊമോട്ട് ചെയ്യാനോ അല്ലെങ്കിൽ എന്നെ ഒഴിവാക്കാനോ ആർക്കും താല്പര്യം ഉണ്ടാവേണ്ട കാര്യമില്ല. കാരണം ഞാൻ 17 കൊല്ലം കോച്ച് ചെയ്തതാണ് കേരളത്തിനെ. 16 വർഷം പൂർത്തിയാക്കി, 17-ാം വർഷം ഇടയ്ക്കാണ് ഈ ഡെവലപ്മെന്റ് ഒക്കെ ഉണ്ടായത്. അപ്പോൾ അങ്ങനെ വല്ല എന്നെ ഒരു മാറ്റി നിർത്താനുള്ള ശ്രമം ഉണ്ടാവുണ്ടെങ്കിൽ അത് ഒരിക്കലും ഞാൻ തിരിച്ചു വരേണ്ട ഒരാളല്ല. കാരണം ഞാനൊരു 8 വർഷം ഇതിൽ നിന്ന് മാറി നിന്ന ആളാണ്. അതിനുശേഷം തിരിച്ചു വിളിച്ച് കൊണ്ടുവന്ന ആളുകൾ തന്നെയാണ്. അപ്പോൾ പിന്നെ അതുകൊണ്ട് അങ്ങനെ ഒരു ഇതല്ല എനിക്കിതാണ് തോന്നുന്നത്. കുറച്ച് അമിത പ്രതീക്ഷ വന്നു. പിന്നെ ഇത് അതായത് ഈ ഗസ്റ്റ് ക്രിക്കറ്റേഴ്സിന്റെ ഒരു യൂട്ടിലൈസേഷൻ ആവശ്യമായിരുന്നു എന്നുള്ളത് അത് വേണ്ടത്ര ചിന്തയോടുകൂടിയാണ് ചെയ്തതെന്നുള്ളതൊക്കെ എനിക്ക് സംശയമുണ്ട്. പക്ഷെ അതൊക്കെ അതിൻ്റെ ഒരു വല്ലാതല്ല. വ്യക്തിപരമായിട്ടിപ്പോൾ എന്നോടൊരു ദേഷ്യത്തിന് ചെയ്താണെന്ന് ഞാൻ ഒരിക്കലും എടുത്തിട്ടില്ല. അതൊക്കെ ക്രിക്കറ്റിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ അത്രയേ ഉള്ളൂ.
തീർച്ചയായും. എന്തായാലും ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ശ്രീശാന്താണ്. ശ്രീശാന്ത് വീണ്ടും വാർത്തകളിൽ നിറയുന്ന ഒരു സമയമാണ്. ശ്രീശാന്തിന്റെ മേലുള്ള വിലക്ക് മാറ്റാൻ കേരള ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നു. എന്നിട്ടും BCCI അതിന് തയ്യാറാകുന്നില്ല, അപ്പീൽ പോകുമെന്നൊക്കെയാണ് പറഞ്ഞു നിൽക്കുന്നത്. എത്രത്തോളം സാധ്യത ശ്രീശാന്തിന് ഇനിയുണ്ട് ക്രിക്കറ്റിലേക്ക് വരാൻ? അദ്ദേഹം ഇപ്പോഴും വളരെ ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയാണ് പറയുന്നത്, വളരെ മിറാക്കൾ സംഭവിക്കും, അത്ഭുതങ്ങൾ സംഭവിക്കും എന്ന് പറയുന്നു. ശ്രീശാന്തിന്റെ ഒരു ആദ്യകാല കോച്ച് എന്ന രീതിയിൽ തന്നെ താങ്കൾക്ക് എത്രത്തോളം ഇനി ശ്രീശാന്തിനെ കുറിച്ച് വിശ്വാസമുണ്ട്?
ശ്രീശാന്തിന്റെ കോച്ച് എന്നുള്ളതിനേക്കാളും കൂടുതൽ ശ്രീശാന്തുമായിട്ട് വളരെയധികം കാലമായിട്ട് ഞാൻ ഇടപഴകിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ അദ്ദേഹത്തിന്റെ ബുദ്ധിമുട്ടുള്ള കാലത്തും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ നല്ല കാലത്തും ഒക്കെ എപ്പോഴും നമ്മൾ ഇന്ററാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ ആദ്യം തന്നെ ഈ ശ്രീശാന്ത് ഇഷ്യൂ വന്ന സമയത്ത് ഞാനൊരു കോച്ചിങ് ക്യാമ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഇവിടെ ചാനലിലെ ക്യാമറമാന്മാരൊക്കെ കൂടെ പാലക്കാട് ഞാൻ നെറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് വരുന്നു. അപ്പൊ ഞാൻ അറിയുന്നില്ല എന്താ സംഗതി എന്ന്. വന്നിട്ട് അവർ പറയുന്നു ഇങ്ങനെ ശ്രീശാന്തിനെ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു, ഇന്നതാണ് പ്രശ്നം എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പൊ ഞാനിത് പ്രിപ്പയർഡ് അല്ല, അതിനെപ്പറ്റി എനിക്കൊന്നും അറിയില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ശ്രീശാന്ത് വളരെ ഒരു മാതൃകാപരമായി ക്രിക്കറ്റ് കളിക്കുന്ന ആളാണോ എന്നൊക്കെ ചോദിച്ചാൽ ഞാൻ ചിലപ്പോൾ എനിക്ക് കൃത്യമായിട്ട് ഉത്തരം തരാൻ പറ്റില്ല, പല കാര്യങ്ങളും നമുക്ക് അതൃപ്തിയുണ്ട്. പക്ഷേ പൈസ വാങ്ങിച്ച് അണ്ടർ പെർഫോം ചെയ്തു എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ല എന്നാണ് ഞാൻ അന്ന് കൊടുത്ത എല്ലാ ചാനലിനും മാധ്യമങ്ങൾ വന്നവരോട് കൊടുത്ത കമന്റ്. അത് ഞാൻ എപ്പോഴും അങ്ങനെ തന്നെ നിൽക്കുന്നത് അതിൽ. അത് അതിന്റെ ഒരു വശം. രണ്ടാമത്തെ വശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ കോടതി തന്നെ പറഞ്ഞ പോലെ തന്നെ ഒരു ശിക്ഷ കൊടുത്തു കഴിഞ്ഞു അയാൾക്ക്, ഇനിയും അയാളെ ശിക്ഷിക്കുന്നത് വസ്ത്രത്തിലൊരു തിരുത്തൽ നടപടി എന്നുള്ള നിലയ്ക്കാണെങ്കിൽ കൊള്ളാം. അപ്പൊ അത് ശിക്ഷ തന്നെ കൊടുക്കണോ, അതായത് ഇപ്പോൾ അയാൾ ഇതിൽ ഇൻവോൾവ് ആണോ എന്നൊക്കെയുള്ളത് തന്നെ ഡിബേറ്റബിൾ ആണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇനി വിധി വന്ന ശേഷവും ആദ്യം തിരിച്ച് അപ്പീൽ പോയി ബി സി സി ഐ ഇദ്ദേഹത്തിനെ ഇങ്ങനെ ക്രൂശിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അത് വളരെ അനീതിയാണെന്നാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം.
തീർച്ചയായും എൻ്റെ ഒരു മറുവശത്തുനിന്നുള്ള ചോദ്യമാണ്, കാരണം എത്രത്തോളം സാധ്യത ഇനി ഒരുപക്ഷെ ബി സി സി ഐ അംഗീകരിച്ചാൽ പോലും അനുവദിച്ചാൽ പോലും ശ്രീശാന്തിനെ ഒരു കളിക്കാരൻ എന്ന രീതിയിൽ ഉയർന്നു വരാനുള്ള സാധ്യത എത്രത്തോളം?
കളിക്കാരൻ എന്നുള്ളത് എനിക്ക് അതിപ്പം ആദ്യത്തെ ഒരു സീസൺ അനുസരിച്ചിരിക്കും. കാരണം കേരളത്തിന് വേണ്ടി കളിക്കാൻ അദ്ദേഹത്തിന് സാധിക്കാൻ വലിയ ബുദ്ധിമുട്ട് വരുന്ന എനിക്ക് തോന്നുന്നില്ല. കാരണം അദ്ദേഹം വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഈ അടുത്ത് തന്നെ ഞാൻ എന്റെ നെറ്റ്സിൽ വന്ന് ബോൾ ചെയ്തിട്ടും അതുമാതിരി തന്നെ ഒരു പ്രാക്ടീസ് മാച്ചിന് ഞങ്ങൾ അവിടെ വന്നിട്ട് കളിക്കുകയുണ്ടായി. ഞാൻ ആ മാച്ചിന് പ്രാക്ടീസ് മാച്ച് ആയതുകൊണ്ട് ഒരു അമ്പയറുടെ സ്ഥാനത്ത് നിന്നിട്ട് അദ്ദേഹം തന്നെ എന്നോട് റിക്വസ്റ്റ് ചെയ്തിട്ടാണ് അവിടെ നിന്ന് സാറൊന്ന് നോക്കണം അതിൻ്റെ എങ്ങനെയുണ്ടെന്നൊക്കെ. ഒരു നാല് കുറേ ബോൾ ചെയ്തുള്ളൂ എന്ന് വെച്ചാലും ശ്രീശാന്തിന്റെ ബോളിങ്ങിന് പഴയ സ്കില്ലുകളൊക്കെ സുഖമായിട്ട് ഇപ്പോഴും അത് ചെയ്യാൻ പറ്റുന്നുണ്ട്. അയാളുടെ എന്താ പറയുക, അയാളുടെ സ്ട്രെങ്ത് ആയ ഔട്ട് സ്വിങ്, ലേറ്റ് ഔട്ട് സ്വിങ് ഒക്കെ ഇപ്പോഴും നല്ലപോലെ വർക്ക് ചെയ്യുന്നുണ്ട്. അതൊക്കെ സാധിക്കും. പക്ഷേ ഈ മാച്ചിലേക്ക് വന്ന് ആദ്യത്തെ ഒരു സീസൺ ഈ സീരിയസ് ക്രിക്കറ്റിലേക്ക് തിരിച്ചു വന്ന ശേഷം ഒരു ഫോർ ഡേ മാച്ചൊക്കെ കളിച്ചു കഴിയുമ്പോഴേ നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റുള്ളൂ. അയാളൊരു റൈറ്റ് ഓഫ് ചെയ്യേണ്ട പ്ലെയർ ഒന്നുമല്ല. തീർച്ചയായിട്ടും ഇനിയും സമയമുണ്ട്, 34 വയസ്സ്. പിന്നെ എന്താണെന്ന് വെച്ചാൽ മാനസികമായിട്ട് അയാൾ ഭയങ്കര ഒരു ഫൈറ്ററാണ്. അതുകൊണ്ട് അയാളെപ്പോഴും കമ്പയർ ചെയ്യുന്നത് അയാൾ ഒരു സമയത്ത് അയാളുടെ ഈ പുറത്ത് പറയുന്ന ഇത് തന്നെയല്ല, അയാൾ തന്നെ വിശ്വസിക്കുന്നുണ്ട് അയാൾക്ക് തിരിച്ചു വരാൻ പറ്റുന്നത്. ഇപ്പോൾ നെഹ്റയോ അല്ലെങ്കിൽ അതേപോലെയുള്ള പല ഓൾഡീസും കളിക്കുന്ന ഇതൊക്കെ കമ്പയർ ചെയ്തുകൊണ്ട് എനിക്ക് എന്തുകൊണ്ട് പറ്റില്ല എന്ന് അയാൾ വെറുതെ വായോണ്ട് ചോദിക്കുകയല്ല, അയാൾ മനസ്സുകൊണ്ടാണ് ചോദിക്കുന്നത്, അതെനിക്കറിയാം. അപ്പൊ അതുകൊണ്ട് ഒരു പരിധിവരെ അയാള് പരിപൂർണമായിട്ടും ബുദ്ധിമുട്ടാണ്. എല്ലാവരും അത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇന്ത്യൻ ടീമിലേക്ക് തിരിച്ചു വരാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമൊന്നുമല്ല. പക്ഷേ ടു ഹാവ് എ ഗുഡ് ഹോം സീസൺ ഒരു നല്ല സീസൺ വന്നിട്ടുണ്ടെങ്കിൽ ഈ ക്യാൻ ബി ദേർ ഇൻ ദി റെക്കണിംഗ്. ഇല്ല നമുക്ക് പറയാൻ പറ്റില്ല ശ്രീശാന്ത് ആയതുകൊണ്ട്.
തീർച്ചയായും ക്രിക്കറ്റിന് അടുത്ത് നിന്ന് കാണുന്ന ആളെന്ന രീതിയിൽ ഒരു കാര്യം കൂടി ഉള്ളത്, ഇപ്പൊ ശ്രീശാന്തിന്റെ വിഷയം തന്നെ എടുക്കുകയാണെങ്കിൽ ഇപ്പോഴും കേരളത്തിൽ നിന്നുള്ള കളിക്കാർക്കെതിരെ ഒരു അവഗണന പണ്ട് കാലത്ത് ഉണ്ടായിരുന്നതാണ്. ഇപ്പോ അനന്തപത്മനാഭന്റെ കാര്യമൊക്കെ നമ്മൾ ഒരുപാട് പറഞ്ഞിട്ടുള്ളതാണ്. ശ്രീശാന്തിന്റെ വിഷയത്തിൽ തന്നെ നോക്കുകയാണെങ്കിൽ ശ്രീശാന്തിനോടൊപ്പം ആരോപണ വിധേയരായ ഒരുപാട് പേരുണ്ട്. ചെന്നൈ ടീമിനെ ഐ പി എല്ലിൽ നിന്ന് പുറത്താക്കുക വരെ ചെയ്തിരിക്കുന്നു. അതിന്റെ ക്യാപ്റ്റൻ ആയിരുന്ന ധോണിയൊക്കെ മറ്റു ടീമുകളിലായും അല്ലെങ്കിൽ ഇന്ത്യൻ ടീമിൽ ഇപ്പോഴും കളിക്കുന്നു. ഒരുപാട് ആരോപണങ്ങൾ കേട്ടവരാണ്. അവർക്ക് ആർക്കുമെതിരെ ഒരു നടപടിയുമില്ല. ശ്രീശാന്ത് പ്രമുഖ താരത്തിൽ ശ്രീശാന്തിന് മാത്രം ഉണ്ടാകുന്നു. അതിനുശേഷം മറ്റു കളിക്കാർ ഇപ്പോൾ സഞ്ജു സാംസണയോ ബേസിൽ തമ്പിയോ ഒക്കെ നോക്കുകയാണെങ്കിലും നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുമ്പോഴും ഇന്ത്യൻ ടീമിലേക്ക് എത്താൻ സഞ്ജുവിന് ഇപ്പോഴും കഴിയുന്നില്ല. ഇപ്പോഴും കേരളത്തിലെ കളിക്കാർക്കെതിരെ ഒരു അവഗണന ഇന്ത്യൻ ക്രിക്കറ്റിലുണ്ടോ?
ഇല്ല. ഇപ്പൊ സഞ്ജുവിന്റെ കേസിൽ പറ്റി കഴിഞ്ഞാൽ നമ്മളെന്താണെന്ന് വെച്ചാൽ ഒരു ടീമിലേക്ക് തിരിച്ചു വരിക അല്ലെങ്കിൽ ടീമിൽ നിലനിൽക്കുക എന്ന് പറയുമ്പോൾ എപ്പോഴും ഹോം സീസൺ പെർഫോമൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഐ പി എല്ലിന്റെ ഒരു ഒറ്റ ബേസിൽ നമ്മളൊരു പ്ലെയറെ നമുക്ക് ജഡ്ജ് ചെയ്യാൻ സാധിക്കില്ല. അപ്പൊ അതുകൊണ്ട് സഞ്ജുവിന് പറ്റിയിട്ട് കഴിഞ്ഞ രണ്ട് രഞ്ജി ട്രോഫി സീസണും സഞ്ജുവിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു പെർഫോമൻസ് വന്നിട്ടില്ല. അപ്പൊ ബേസിൽ തമ്പിയാണെങ്കിൽ തന്നെ കേരളത്തിന്റെ രഞ്ജി ട്രോഫി ടീമിൽ റെഗുലർ പ്ലേസ് ഫൈൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടില്ല. നമ്മൾ ഒരു മലയാളി എന്നുള്ള നിലയ്ക്കുള്ള ഒരു വൈകാരികമായിട്ട് സംസാരിക്കുമ്പോൾ അത് വേറൊരു വിഷയം. പക്ഷെ എങ്കിൽ പോലും എനിക്ക് തോന്നുന്നു അവർക്ക് സ്റ്റഫുണ്ട്. അവര് ഒരു ഇപ്പോഴത്തെ ഒരു ഇന്ത്യൻ ടീമിലേക്ക് അവർ ഒരു സ്ലോട്ട് ഫൈൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്പം കൂടെ അവർക്ക് നല്ല പെർഫോമൻസ് രഞ്ജി ട്രോഫിയിൽ വരേണ്ടി വരും. രഞ്ജി ട്രോഫി വഴിക്കാണ് ഒരാൾ ഒരു ഇന്ത്യൻ ടീമിലേക്ക് എത്തുക. അല്ലാതെ എനിക്ക് ഐ പി എൽ എന്നുള്ള ഷോർട്ട് കട്ട് എത്രത്തോളം അതിന് ഗുണം ചെയ്യും അല്ലെങ്കിൽ അങ്ങനെ പോകുന്നവർ എത്രത്തോളം ഷൈൻ ചെയ്യുന്നൊക്കെ ഉള്ളത് വലിയ ക്വസ്റ്റ്യൻ മാർക്കായിട്ടാണ് എനിക്ക് തോന്നുന്നത്.
ശ്രീശാന്തിനെതിരെയുള്ള ഈ ഒരു വ്യക്തിപരമായ രീതിയിൽ ശ്രീശാന്തിനെ മാത്രം ഒഴിവാക്കാൻ ശ്രമിക്കുന്നതിനെ കുറിച്ച്
അല്ല, അത് അൺഫോർച്ചുനേറ്റ്. ആരെയാണെങ്കിലും നമ്മൾ അങ്ങനെ ഒരു രീതിയിൽ ഒരു സിംഗിൾ ഔട്ട് ചെയ്തിട്ട് അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ചെയ്യുന്ന കഷ്ടമാണെന്നേ പറയാനുള്ളൂ, അല്ലാതെ വേറെ എന്ത് പറയാന്.
തീർച്ചയായും എന്തായാലും ക്രിക്കറ്റിന്റെ കാര്യം പറയുമ്പോൾ തന്നെ ഇപ്പോൾ ടി ട്വന്റി മത്സരങ്ങളുടെ ഒരു കാലമായിരിക്കുകയാണ് ഇന്ത്യയിലും. എല്ലാവരും തങ്ങൾ ഇപ്പോൾ സൂചിപ്പിച്ച ഐ പി എല്ലിലെ മാത്രം മത്സരങ്ങൾ കൊണ്ട് ഒരാളെ വിലയിരുത്താൻ കഴിയുമോ എന്ന് ചോദിക്കുകയുണ്ടായി. 2020 ക്രിക്കറ്റ് ഇന്ത്യൻ ക്രിക്കറ്റിന്, ലോക ക്രിക്കറ്റ് അല്ലെങ്കിൽ ക്രിക്കറ്റ് എന്ന കളിക്ക് എന്ത് തരത്തിലുള്ള മാറ്റം ഉണ്ടാക്കി എന്നാണ് താങ്കൾ വിശ്വസിക്കുന്നത്? കാരണം താങ്കൾ കഴിഞ്ഞ ടെസ്റ്റ് ക്രിക്കറ്റിന്റെ കാലം മുതൽ, വൺ ഡേ ക്രിക്കറ്റ് ആയ മുതൽ, അത് മുതൽ ഇങ്ങനെ എല്ലാവരെയും പരിശീലിപ്പിക്കുന്ന ഒരാളാണ്. എന്ത് മാറ്റം ഉണ്ടാക്കിയെന്നാണ് കരുതുന്നത്?
മാറ്റം ഈ T20 ക്രിക്കറ്റിലും ഞാൻ ടീമിനെ കോച്ച് ചെയ്ത കേരള ടീം നമ്മുടെ ഫൈനൽ റൗണ്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞതിന് മുമ്പത്തുള്ള ഏറ്റവും നല്ല പെർഫോമൻസ് കേരളത്തിന്റെ T20 വന്ന് ഞാൻ കോച്ച് ചെയ്ത ഒരു സമയത്താണ്. അത് മാറ്റി നിർത്തിക്കൊണ്ട് ഞാൻ പറയുകയാണെങ്കിൽ, ഒരു കാലത്തും T20 ക്രിക്കറ്റ് ഈ ക്രിക്കറ്റ് എന്നുള്ള കളിക്ക് പ്രയോജനകരമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഈ IPL കുറേയധികം കളിക്കാർക്ക് അവസരം ഉണ്ടാക്കി കൊടുക്കുന്നു, അല്ലെങ്കിൽ കുറെ പേർക്ക് സാമ്പത്തികമായിട്ട് മെച്ചങ്ങൾ ഉണ്ടാവുന്നു, അതിലൊക്കെയെല്ലാം വളരെ സന്തോഷമുള്ള കാര്യങ്ങൾ. പക്ഷേ ഈ T20 ക്രിക്കറ്റിന്റെ അതിപ്രസരം കാരണം കൊണ്ട് ലോക ക്രിക്കറ്റ് ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ള വളരെ വേദനയോടുകൂടി മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഇത് തുടങ്ങിയ സമയത്ത് തന്നെ എനിക്ക് തോന്നാറുള്ള ഒരു കാര്യമാണ്, ഞാൻ പല സമയത്തും പ്രകടിപ്പിച്ചിട്ടുള്ളതുമാണ്, ഞാൻ ഒരു I am not a great admirer of T20 ക്രിക്കറ്റ്. അതിന് പ്രധാനമായിട്ട് കാരണം ഇപ്പൊ തന്നെ നോക്കിക്കോളൂ, ലോക ക്രിക്കറ്റിൽ ഓരോ ടീമും ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോ നമ്മൾ നടക്കുന്ന ശ്രീലങ്ക സീരീസ് കണ്ടാൽ, ഇന്ത്യ ശ്രീലങ്ക സീരീസ്, ഇപ്പൊ വെസ്റ്റ് ഇൻഡീസ് ഒരു കാലത്ത് പ്രമുഖ ടീമായിരുന്നവർ എവിടെ ഇല്ലാതായി കിടക്കുന്നു. അതുപോലെ തന്നെ ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു ഓപ്പോസിഷൻ ഇല്ല, അല്ലെങ്കിൽ ഒരു സ്റ്റാർ. ഇപ്പൊ ഏത് ഗെയിമും നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ സ്റ്റാർസ് വേണം. ഇപ്പൊ ഓസ്ട്രേലിയയിൽ നോക്കിക്കഴിഞ്ഞാൽ പോലും ഇപ്പോ സ്റ്റീവ് സ്മിത്തിനെ വേണി പറയാം ഒരു പരിധിവരെ, മിച്ചൽ സ്റ്റാർക്ക് ബൌളിംഗിലും പറയാം, പിന്നെ ആളില്ല. അതിപ്പോ ശരിക്കും പറയാനില്ല, ഇപ്പൊ ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ ഒരു യങ് ആയിട്ടുള്ള ഒരു നോട്ടബിൾ ആയിട്ടുള്ള ഒന്നോ രണ്ടോ ക്രിക്കറ്റേഴ്സിനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലുള്ളവരാണ്, വിരാട് കോഹ്ലിയോ അങ്ങനെ, അല്ലെങ്കിൽ അശ്വിനോ അങ്ങനെയുള്ളവര്. പിന്നെ ഉള്ളത് ആരെയും പറയാൻ പറ്റുക. അങ്ങനെ വെച്ച് നോക്കിയാൽ വാസ്തവത്തിൽ ക്രിക്കറ്റ് ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഇന്ത്യ ആദ്യം IPL മാത്രമായിരുന്നു, ഇപ്പൊ എല്ലാ ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളും അവരുടേതായിട്ടുള്ള T20 ക്രിക്കറ്റും എല്ലാം കൂടെ വന്നപ്പം ഇതിന്റെ കുഴപ്പം എന്താ വെച്ചാൽ, നേരത്തെ ഇന്ത്യയിൽ തന്നെ ഒരു ചെറുപ്പക്കാരനായ കളിക്കാരന് കളിച്ചു വരുമ്പോൾ രഞ്ജി ട്രോഫി കഴിഞ്ഞ് ഇന്ത്യൻ ടീമിൽ പ്രവേശിച്ചാൽ മാത്രമേ നമുക്കിതൊരു ഫലമുള്ള കരിയർ ആവുള്ളൂ എന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു. ഇപ്പം അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 100 കളിക്കാർക്ക് അവസരമാണ്. പണ്ടുണ്ടായിരുന്ന 14 പേർക്ക് ഉണ്ടായിരുന്ന സമയത്ത് എല്ലാ കൊല്ലവും 100 പ്ലെയേഴ്സ്, പലപ്പോഴും രഞ്ജി ട്രോഫി പോലും കളിക്കാത്തവരും രഞ്ജി ട്രോഫിയിൽ പെർഫോമൻസ് ഇല്ലാത്തവരും വരെ കോടീശ്വരന്മാരാകുന്നൊരു ചുറ്റുപാട് വന്നു. പൈസ കിട്ടുന്നത് എനിക്ക് സന്തോഷം, പക്ഷെ അതിൻ്റെ ഒരു മെന്റൽ ആസ്പെക്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു മോട്ടിവേഷനിൽ വളരെ കാര്യമായൊരു ക്ഷയം വന്നിട്ടുണ്ട്. ഇനി ഇന്ത്യയിൽ തന്നെ നമുക്കൊരു രാഹുൽ ദ്രാവിഡോ സച്ചിൻ തെണ്ടുൽക്കറോ ഒക്കെ വരണമെന്നുണ്ടെങ്കിൽ എനിക്ക് അറിഞ്ഞുകൂടാ എത്രത്തോളം നമ്മൾ കാത്തിരിക്കേണ്ടി വരും. അതിൻ്റെ മോൾഡിനൊരു കുഴപ്പം പറ്റിയിട്ടുണ്ട്, അത് കളിക്കാരുടെ കുറ്റമല്ല, ഭരണാധികാരികളുടെ കുറ്റമാണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ചുള്ള ഫില്ലിംഗ് ദ കോഫിൻ എന്നുള്ളൊരു സന്തോഷമുണ്ട്. പക്ഷേ ഗെയിം എനിക്ക് തോന്നുന്ന ഒരു പൊന്മുട്ടയിടുന്ന താറാവിനെ കഴുത്ത് ഞെരിച്ച് വെല്ലുന്ന ഒരു രീതിയിലേക്കാണ് പോകുന്നത്. T20 ക്രിക്കറ്റ് പാടില്ല എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ അതിനൊരു സെപ്പറേറ്റ് കോറിഡോർ ഉണ്ടാക്കിയിട്ട് ഒരു ഓഫ് സീസണിൽ അല്ലെങ്കിൽ പൊതുവെ പ്രധാനപ്പെട്ട മത്സരം നിന്ന് മാറ്റി നിർത്തിക്കൊണ്ടൊരു കോറിഡോർ ഉണ്ടാക്കുക എന്നല്ലാതെ ഇതുപോലെ അതിപ്രസരം വരുന്നതോടെ ഇന്ന് അല്ലെങ്കിൽ ഒരു 10 കൊല്ലം മുമ്പ് നമ്മൾ കണ്ടിരുന്ന അതേ താല്പര്യത്തോടെ എത്ര പേര് ക്രിക്കറ്റ് കളി കാണുന്നുള്ളത് എനിക്ക് സംശയമുണ്ട്.
വളരെ നന്ദി ശ്രീ പി ബാലേന്ദ്രൻ, ഇത്രയും നേരം ക്രിക്കറ്റിനെ കുറിച്ചും കേരള ക്രിക്കറ്റിനെ കുറിച്ചും എല്ലാം ഓസ്ട്രേലിയൻ മലയാളികളോട് സംസാരിച്ചതിനെ.
എനിക്കും വളരെയധികം സന്തോഷമുണ്ട് ഈ ഓസ്ട്രേലിയയിൽ വന്ന് ഇവിടെയുള്ള ഈ SBS ഇവിടുത്തെയുള്ള കേരളത്തിൽ നിന്നുള്ള സഹോദരി സഹോദരമായിട്ട് സംവദിക്കാൻ വേണ്ടി സംവദിക്കാനുള്ള ഒരു അവസരം കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട്. എല്ലാവരോടും എൻ്റെ ഒരു കൂപ്പ് കൈ അറിയിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്.
SBS മലയാളം പരിപാടികൾ നിങ്ങൾക്ക് ഇഷ്ടമായോ എങ്കിൽ ഫേസ്ബുക്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്.